ബഹുമാനപ്പെട്ട വർഗീസ് മുഴുത്തേറ്റ് അങ്ങ് വിൻസെൻഷ്യൻ സഭാംഗമാണ് വി സി. വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛ, അങ്ങ് ഒരു സന്യാസ സമൂഹത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ജോലിയിൽ നിന്നും എങ്ങനെ ഈ കൊച്ചു കേരളത്തിന്റെ മദ്യ നിരോധന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നു എന്ന് പങ്കുവച്ചാൽ സന്തോഷമായിരിക്കും.
ഒരു വിൻസെൻഷ്യൻ സഭാംഗം എന്ന നിലയിൽ പാവങ്ങളുടെ പക്ഷം ചേരാൻ ഞാൻ കടപ്പെട്ടവനാണ്. വിൻസെന്റ് ഇപ്പോഴിന്റെ ചൈതന്യം അത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങള്, പ്രത്യേകിച്ചും പാവപ്പെട്ടവര്, ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും അവരുടെ ആരോഗ്യവും കുടുംബസമാധാനവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാം തകരുന്നത് ലഹരി ഉപയോഗങ്ങളാണ്. മദ്യമെന്ന് പറയുമ്പോൾ മദ്യം മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ലഹരി വസ്തുക്കളും, സബ്സ്റ്റൻസ് അബ്യൂസ്, അതിനെതിരായിട്ടുള്ള
നിലപാടാണ്.
അതിനെതിരായിട്ട് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പേര് മദ്യനിരോധന സംഘടനയുടെ, അത് പ്രൊഫസർ എൻ വി മൻമോഹൻ സാറിന്റെ കാലത്ത് മുതൽ ഉപയോഗിക്കുന്ന പറഞ്ഞ ആ നാമമാണ്. പക്ഷെ എല്ലാ ലഹരി വസ്തുക്കൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു സംഘടനയാണ് കേരള മദ്യ നിരോധന സമിതി. അതിൽ എല്ലാവർക്കും അംഗങ്ങളാകാം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് വേണ്ട ആർക്കും അംഗമാകാം. ഇത് ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പ്രശ്നമല്ല. ആര് മദ്യം കഴിച്ചാലും അവൻ്റെ തലച്ചോറിന് പിടിക്കും. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ നീങ്ങുന്നത്.
അച്ഛനെ 80 വയസ്സായി, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഈ കൊച്ചു കേരളം സാംസ്കാരിക പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പന്നത അല്ലെങ്കിൽ 100% സാക്ഷരതയിൽ അഭിമാനം കൊള്ളുന്ന കേരളം, ആഗോളതലത്തിൽ ഇപ്പോൾ നിരീക്ഷിക്കുകയാണെങ്കിൽ പോലും മദ്യം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുകയും അത് മദ്യ ആസക്തിയുള്ള ജനങ്ങളുടെ ശതമാനം കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അച്ഛൻ്റെ നിരീക്ഷണത്തിൽ എന്തായിരിക്കണം ഈ മദ്യവിപത്തിന് കാരണം?
എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാരണം അത് തന്നെയാണ്. സാക്ഷരത, 100% സാക്ഷരതയുള്ള കേരളത്തിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എല്ലാ മദ്യക്കുപ്പിയിലും അതുപോലെ തന്നെ സിഗരറ്റ് പിടി പാക്കറ്റുകളിലും ഒക്കെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ വായിക്കാൻ അറിഞ്ഞുകൂടാത്തവരല്ലോ അങ്ങനെ ഉള്ളവർ, എന്ത് ഇതാവുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും മദ്യപിച്ചേ തീരൂ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കേരള ജനത എത്തിപ്പെട്ടിരിക്കുക. അവിടെ ജാതിയോ മതമോ വ്യത്യാസമില്ല. ഇതിൻ്റെ കാരണം ഇത് ഉണ്ടാക്കുന്ന ആസക്തിയാണ്. മദ്യത്തിന് ചെറുതായി തുടങ്ങുന്ന ഉപയോഗം ക്രമേണ വർദ്ധിച്ച് അത് ആസക്തിയായിട്ട് മാറുന്നു.
അതിൽ നിന്നൊരിക്കലും പിന്മാറാൻ
സാധിക്കുന്നില്ല. അവർ വിചാരിച്ച പോലും നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല.
ഇപ്പോൾ അച്ഛനോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു, പലപ്പോഴും വ്യക്തികളെ ന്യായീകരിക്കുന്ന ഇങ്ങനെ, ഞാൻ അല്പം എല്ലാ ദിവസവും കഴിക്കുന്നു, ഒരു ഉന്മേഷത്തിന് വേണ്ടി എന്ന് പല ന്യായീകരണങ്ങൾ പറയാറുണ്ട്. അച്ഛൻ്റെ ഈ അജപാലന ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് ഇതിനെ അച്ഛൻ നേരുന്നത്? അതായത് ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു തളർച്ച മാറ്റ, ക്ഷീണം മാറ്റുന്നു അല്ലെങ്കിൽ ഒരു ഉണർവ് നൽകുന്നു, അല്ലെങ്കിൽ ചിലർ യൂറോപ്പിൽ പോകുന്നവർ പറയും തണുപ്പിന് പ്രതിരോധമായിട്ടൊന്നൊക്കെ. ഇതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് അങ്ങ് പറയുന്നത്?
എനിക്ക് അതിനൊക്കെ വ്യക്തമായ മറുപടിയുണ്ട്. ഈ വല്ലപ്പോഴും ഒരു കമ്പനിക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി മദ്യപിക്കുന്നു എന്ന് പറയുന്നവരെ, അവരെ സംബന്ധിച്ചോളം ഒരിക്കലും ആ രസത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് റിപ്പീറ്റേഷൻ ഓഫ് ആക്ഷൻ, അതാണല്ലോ നമ്മൾ ഹാബിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് മദ്യപിച്ചു, അത് ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ, അത് കഴിഞ്ഞ് പിന്നെ ഡെയിലി, അത് കഴിയുമ്പോൾ അത് ദിവസം തന്നെ പല പ്രാവശ്യം, പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കഴിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ അതിലേക്ക് വളരും. അത് ആരാണ് വളരുമെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെ ആകുന്നില്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും ഇതിൽ ചെന്ന് അവസാനിക്കും. അപ്പം അതുകൊണ്ട് ഒരു ക്ഷണിക ഇതിന് വേണ്ടിയിട്ടെന്നുള്ളത് ഞാൻ അംഗീകരിക്കില്ല. അതേസമയം തന്നെ ഈ ഒത്തിരി കാരണങ്ങൾ പറയണം, വിശപ്പുണ്ടാകാൻ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയും. വിശപ്പുണ്ടാകാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ വിശപ്പ് തമ്പുരാൻ തരുന്ന ഇതാണ്, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ മദ്യം കഴിച്ച് വിശപ്പുണ്ടാക്കിയിട്ട് ഭക്ഷിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോളം ആവശ്യത്തിന് വിശപ്പിന് ഭക്ഷണമില്ലാത്ത പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഉണ്ടായി, അങ്ങനെയുള്ള രോഗിയാണ് അയാൾ, ഡോക്ടർ
വിശപ്പ് വരാത്ത ഒരു പ്രക്രിയ, ആരോഗ്യ അനാരോഗ്യമാണ്.
പിന്നെ ആരോഗ്യം ദൈവത്തിന്റെ വലിയ ദാന സമ്പത്തും, അത് നശിപ്പിക്കുന്ന വസ്തുക്കള് ചെറിയ തോതിൽ ആണെങ്കിൽ പോലും കുറ്റകരമാണ്.
തീർച്ചയായിട്ടും
അതാണ് എന്നെ, ഇനി കോംപ്രമൈസ് ഇല്ല ഇതിന്. കാരണം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഉപേക്ഷിക്കണം. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യത്തിന്, അതുകൊണ്ട് നമ്മൾ കൈ കഴുകണമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ മദ്യം ആരോഗ്യത്തിന് അനുകൂലമെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ നിർദ്ദേശം വെറുതെ പറഞ്ഞതല്ലോ,
അവഗണിച്ചുകൊണ്ടാണ്
ഈ പറയുന്നത്. അതുകൊണ്ട് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഈ തണുപ്പിൻ്റെ കാര്യത്തെ സംബന്ധിച്ചോളം ഇപ്പം വിദേശത്തൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ചോദ്യം, ഈ തണുപ്പിന് ഇത് ആവശ്യമാണെങ്കിൽ ഇത് കൊച്ചുകുട്ടികൾക്കും സ്ത്രീകൾക്കും ആണ് പുരുഷന്മാരേക്കാൾ കൂടുതലായിട്ട് തണുപ്പ് ഉദ്ദേശം കഴിവ് കുറവ്. അപ്പം അവർക്ക് കൊടുക്കണ്ടേ? കൊച്ചുകുട്ടിക്ക് അല്പം
ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യാവുന്നത്
സ്ത്രീകൾക്ക്. എങ്കിൽ എന്തുകൊണ്ടാണ് അതിന് പ്രായപൂർത്തിയാകുന്നത് വരെ മദ്യപിക്കാൻ പാടില്ല, അവർക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്ന് നിയമം?
അതെ, അത് നമ്മൾ വലിയ സ്ട്രിക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുകയും
തീർച്ചയാണ്. കാരണം തണുപ്പ് രജിസ്റ്റർ ചെയ്യാൻ കൂടുതൽ ആവശ്യമുള്ളവരെ നിരോധിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള നടുവ് കുറ്റകൃത്യമാണല്ലോ, ശിക്ഷിക്കപ്പെടും. അപ്പം തണുപ്പിനെതിരായിട്ട് ഒരാൾ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ശിക്ഷിക്കാൻ വകുപ്പ് തന്നെ. പിന്നെ കഠിനാധ്വാനം ചെയ്യുമ്പോൾ, കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഈ അധ്വാന ശേഷി കുറയുക ചെയ്യുന്നത്,
തീർച്ചയായിട്ടും ഒരു തളർച്ച
തളർച്ചയാണ്. അപ്പോൾ കൂടുതൽ ഓവറായി കഴിഞ്ഞാൽ നാല് കാലിൽ, രണ്ട് കാലം നടന്നു വന്നാൽ പിന്നെ നാല് കാലിലേക്ക് പോവും. അതിൻ്റെ അർത്ഥം ഇത് ഉന്മേഷകാരനെങ്കിൽ കൂടെ അച്ഛനോട് ഉഷാറായിട്ടാണ്.
ഞാൻ അച്ഛനോട്, ഞാൻ കുറച്ച് നാൾ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്തു പോയത്, ഇറ്റലിയിൽ വത്തിക്കാനിൽ ജോലി ചെയ്യാൻ. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ അല്പം വീഞ്ഞാണ് അവിടെ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും അതുപോലെ ചെയ്യണം എന്ന് വിചാരിച്ചു. ആദ്യ ഒന്ന് രണ്ട് അനുഭവം തന്നെ ഈ അര ഗ്ലാസ് വീഞ്ഞുപയോഗിച്ചിട്ട് എനിക്ക് ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിലൊരു തളർച്ചയാണ് അനുഭവപ്പെട്ടത്. ഞാനത് അങ്ങനെ ഒരു പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ. അതായത് ഇത് അച്ഛൻ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പം അച്ഛൻ ഒരു സയുക്തമാണ് ഇതൊക്കെ പറഞ്ഞത്, തണുപ്പിന് ഇത് യോജിച്ചതല്ല, അല്ലെങ്കിൽ ക്ഷീണം മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഉണർവ് നൽകുന്നില്ല. ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്, കേരള സമൂഹത്തെ നാം വീക്ഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കത്തോലിക്കർ എന്ന് പറയുന്ന സമൂഹത്തിൽ പോലും എല്ലാ തരത്തിലുള്ള കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ ആഘോഷങ്ങൾക്കും ചിലപ്പോൾ മരണത്തിന് പോലും മദ്യമില്ലാതെ ഒരു മരിച്ച കുടുംബത്തിലെ ആ ദുഃഖമകറ്റാൻ മദ്യം, കല്യാണത്തിൻ്റെ സന്തോഷത്തിൽ അല്ലെ കുഞ്ഞു, അങ്ങനെ ഒരു വിപത്തിൻ്റെ പിടിയിൽ അമർന്നതുപോലെ അച്ഛനെങ്ങനെ ഇതിനെ കാണുന്നു?
ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക കുടുംബങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ആർജിത ഹാബിറ്റ് തഴക്കമായി മാറിയിരിക്കുകയാണ്. എന്താഘോഷം വീട്ടിലുണ്ടെങ്കിലും അല്പം മദ്യം ഇല്ലെങ്കിൽ എന്തോ കുറവാണെന്നുള്ള നിലയിൽ അതെങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ മുതിർന്നവർ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് സപ്ലൈ ചെയ്തു. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും സദ്യ വീട്ടിലുണ്ടെങ്കിൽ ബീഡി മുറുക്കാൻ അതൊക്കെ വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു.
അതായിരുന്നു പണ്ട്
ഉണ്ടായിരുന്നു.
മരിച്ച വീട്ടിലാണെങ്കിലും
എവിടെയാണെങ്കിലും ഉണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ ഈ വീട്ടുടമ ഇത് ഉപയോഗിക്കില്ല, പക്ഷേ വരുന്നവർ അഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓർഡർ കൊടുക്കണം ഇത്ര പാക്കറ്റ് സിഗരറ്റ് ബീഡി
വെച്ചിരിക്കുക.
അപ്പോൾ ഈ അവസരത്തിൽ കുട്ടികൾ ഇതിലൊക്കെ പങ്കെടുക്കുമല്ലോ. ഈ ചേട്ടന്മാരിരുന്നിങ്ങനെ
വലിക്കുന്നത്
അവർ ശ്രദ്ധിക്കും. പുക മൂക്കിലൂടെ വിടുന്നു, അതുപോലെ തന്നെ വട്ടത്തിൽ വിടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു അവർക്കൊരു
ആവേശം.
അപ്പോൾ ഏതെങ്കിലും ഒരു ഉസൃതി ഒരു സിഗരറ്റോ ബീഡിയോ എടുത്തുകൊണ്ട് തൊഴുത്തിൻ്റെ പറയലോ വീടിൻ്റെ പുറകിലെ പോയിട്ട് വലിക്കും. അപ്പോൾ കൂട്ടുകാർ നോക്കിക്കും, അങ്ങനെ ഷെയർ ചെയ്യും. ഇങ്ങനെയാണ് അപ്പോൾ ആരംഭത്തിൽ ഈ ശീലം തുടങ്ങുക,
കൈമാറുന്നത്.
അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരാവർത്തിക്കും. എന്തിനാണേലും ഇപ്പോൾ സ്കൂളിൽ ജയിച്ചാലും ആർക്ക് കിട്ടിയാലും ഒക്കെ ഒന്ന് ആഘോഷിക്കണ്ടേ, ചെലവ് ചെയ്യേണ്ടതാണ്. ചെലവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അർത്ഥം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് വളർന്നു. അത് നിയന്ത്രിക്കാൻ മതസംഘങ്ങൾ സാധിച്ചില്ല. ഇപ്പോൾ നമുക്ക് അനിയന്ത്രണീയമായ രീതിയിൽ ഇതിരിക്കുക. പക്ഷേ ഈയിടെയായിട്ട് കെ സി ബി സിയുടെ ശക്തമായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്, ഒരു പരിധിവരെ ആ സന്ദേശം എത്തുന്നുണ്ട്. എങ്കിലും അതെല്ലാവരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ദുഃഖമാണ്.
അച്ഛാ, നമ്മൾ സാമൂഹ്യ തിന്മയായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്, സാമൂഹ്യ വിപത്ത്. സമൂഹത്തിൻ്റെ ഈ വിപത്തിന് സഭയ്ക്ക് പ്രതിബദ്ധതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. സഭ എനിക്ക് തോന്നുന്നു 3 പതിറ്റാണ്ടായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, കേരള സഭ പ്രത്യേകിച്ച്. ഞാൻ ചോദിക്കുകയാണ്, സമൂഹം എന്ന് പറയുമ്പോൾ സഭയെ കൂടാതെ ഇപ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ വഹിക്കുന്നവർ, ഭരണകർത്താക്കൾ അല്ലെങ്കിൽ പോലീസ് മേധാവികൾ, അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൻ്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. എങ്ങനെയാണ് സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഈ മദ്യവിപത്തിനോട് പ്രതികരിക്കുന്നത് ഇപ്പോൾ?
ഒരു നല്ല ചോദ്യമാണ്. സഭ വർഷങ്ങളായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, കെ സി ബി സി രംഗത്ത്. പക്ഷേ നമ്മളുടെ ഈ പ്രബോധനങ്ങളെല്ലാം സഭാ അംഗങ്ങളുടെ ഇതിൽ ഒതുങ്ങി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹിന്ദുവോ മുസ്ലിമോ നമ്മുടെ പള്ളിയിൽ വന്ന് ഈ പരിപാടികൾ സംബന്ധിക്കുന്നില്ല.
അതെ.
പക്ഷെ മദ്യ നിരോധന സമിതി എന്ന നിലയിൽ ഞങ്ങളുടെ മേഖലയിൽ ആർക്കും വരാം. അപ്പോൾ ഓപ്പൺ ടു എവരിബഡി, അതാണ് വ്യത്യാസം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ഇഫക്റ്റ് ഏക്കേണ്ടവരെ വന്നില്ല. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജനത്തെ ബോധവൽക്കരിക്കണം, അതേസമയം രാഷ്ട്രീയമായ വിഷയം കൂടിയാണ്. മദ്യ വ്യവസായവും അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭരണാധികാരികളാണ്, പക്ഷെ ജനങ്ങളാണ് ഉപയോഗിച്ച് നശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദ്വിമുഖ ഇതാണ്, ഒന്ന് ഈ പാവങ്ങളെ രക്ഷിക്കണം, അതേസമയം തന്നെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് സർക്കാരിനെ കൊണ്ട് ജനോപകാരപ്രദമായ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കണം. അതിനാണ് മദ്യ നിരോധന സമിതി സമരതന്ത്രങ്ങൾ അറിഞ്ഞത്, ഗാന്ധിയൻ അത് അക്രമരഹിതമായ മാർഗങ്ങളുടെ സമരത്തിലൂടെ. അപ്പോൾ അങ്ങനെ സമരം വാസ്തവത്തിൽ ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിട്ടുണ്ട്, ഷാപ്പിനൊക്കെതിരെയുള്ള സമരം അത് ഒരു കുറ്റകൃത്യമല്ല, കാരണം ജനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവർ വീഴാൻ പോകുന്ന തടയില്ലേ, അപ്പോൾ തടയിലാണ്, അതുകൊണ്ട് അതൊരു കുറ്റകൃത്യമല്ല, നേരെ മറിച്ച് ഒരു കടമയാണ് നമ്മുടെ. ഇനി അവിടെയൊക്കെ അല്പം എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടായാൽ പോലും അത് ന്യായീകരിക്കാതെ. അപ്പോൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നിയമങ്ങൾ ഇതിനനുസൃതമായിട്ട് ഉണ്ടാക്കണം, അതേസമയം ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇത് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വേദികളിൽ ഹിന്ദുക്കൾ മുസ്ലിം ക്രിസ്ത്യൻസ് ഒക്കെ എല്ലാം വിടുന്നുണ്ട്. കുറച്ച് നാളുകളായി നമ്മൾ തുടങ്ങിയതാണ് മദ്യവിരുദ്ധ ജനകീയ മുന്നണി എന്ന് പറഞ്ഞൊരു സംഘടന, എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തും, രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അവരെ നമുക്ക് ഇത് ചെയ്തില്ല, കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പക്ഷേ ഈ വിഷയത്തിൽ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും പങ്കിടാം. അപ്പോണ്ട് ഘടകകക്ഷികൾ ഇപ്പം മദ്യവിരുദ്ധ ജനകീയ മുന്നണി, യൂഷമാർ ഇഗ്നാത്യസ് പിതാവാണ് അതിൻ്റെ ചെയർമാൻ, ഞാനതിൻ്റെ വൈസ് ചെയർമാനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിൽ കേരള മദ്യ നിരോധന സമിതിയുണ്ട്, കെ സി ബി സി ഉണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആൾക്കാരുണ്ട്, എസ് എൻ ഡി പിയുടെ ഗുരുധർമ്മ പ്രസാരം, അപ്പം അങ്ങനെയുള്ള എല്ലാ സംഘടനകളും കൂടെ ഉള്ള ഒരു കൂട്ടായ്മയാണിത്. അപ്പം ആ ഇതിൻ്റെ എളുപ്പത്തിൽ ഞങ്ങൾ സർക്കാരിൽ ഇപ്പം മദ്യ നിരോധനം എന്നുള്ളത് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച് പടിപടിയായി 10% വെച്ച് കുറയ്ക്കാനുള്ള തീരുമാനം മുൻ സർക്കാർ എടുത്തു. പക്ഷെ ഇപ്പോഴത്തെ സർക്കാർ നയം പോലും പറഞ്ഞിട്ടില്ല, ഒരു വർഷമായി പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഇവിടെ ഒരു നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച ഒരു ദ്വൈമുഖം, അതായത് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സാമൂഹ്യ നേതാക്കളും അല്ലെങ്കിൽ സഭാ നേതാക്കളും മദ്യ നിരോധനം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പദാർത്ഥങ്ങളുടെ ദുരുപയോഗം ഇല്ലാതാക്കണം, നിർത്തലാക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഭരിക്കുന്ന
അവരാണ്
നേതാക്കള് മറുസ്ഥാനം എടുക്കുന്നത്, വളരെ വിരോധാഭാസമാണ്.
അവിടെയാണ് ഇതിന്റെ പ്രശ്നം, കാരണം ജനങ്ങളുടെ ആരോഗ്യത്തിനും സ്വത്തിനും ഒക്കെ സംരക്ഷണം വരുന്ന ഭരണഘടന. ഭരണഘടനയുടെ 47-ാം അനുച്ഛേദത്തില് സമ്പൂർണ്ണ മദ്യ നിരോധനം പറഞ്ഞിരിക്കുന്നത്, ഔഷധാവശ്യങ്ങൾക്കല്ലാതെ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ വിപണനം ചെയ്യാൻ പാടില്ല. ഈ രാജ്യം ഭരിക്കുന്നവർ പടിപടിയായി ലഹരി മുക്തമായി ഭാരതം കെട്ടിപ്പടുക്കാൻ ബാധ്യസ്ഥരാണ്, ഇതാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്.